الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. أما بعد، سهودر قال يمسيدي لي وريبتا وديارتي قال الأصول الثلاثة إن മഹത്തായ റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ റിസാലയുടെ പ്രധാന ഭാഗത്തിനു പുറമെ ഇതിനൊരു ആമുഖമുണ്ട്, അതുപോലെ ഇതിനൊരു ഖാത്തിമ, ഇതിനൊരു അവസാന ഭാഗവുമുണ്ട്. ഒരു അവസാനത്തെ ഒരു ഭാഗം ഇതിന്റെ മുഖവുരയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നാല് മസ്അലകളാണ്. അതായത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായ നമ്മൾ പഠിച്ചിരിക്കേണ്ട നാല് കാര്യങ്ങൾ: അറിവ്, അതുപോലെ അതിനനുസരിച്ചുള്ള പ്രവർത്തനം, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അതുപോലെ ക്ഷമിക്കുക. അതിനുശേഷം തൗഹീദുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിനോടുള്ള വാദ്യതയുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ കിതാബിൽ, ഈ റിസാലയിൽ വിവരിക്കുന്നു. പിന്നെയാണ് ഉസൂലു സലാഹ വിശദീകരിക്കുന്നത്. അള്ളാഹുവിനെ, അവന്റെ ദീനിനെ, അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കും. അതിനുശേഷം ഈ റിസാലക്കൊരു ഖാത്തിമത്തുണ്ട്. ഒടുവിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചും താഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുമുള്ള ഒരു ചെറിയ വിവരണത്തോടെയാണ് ഈ റിസാല അവസാനിക്കുന്നത്. നമ്മൾ മുൻപ് കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം: യഅലം റഹിമക്കല്ലാ, നീ അറിയുക, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അന്നഹു യജ്ബു അലൈന തഅല്ലുമു അർബഇ മസാഇൽ, നാല് കാര്യങ്ങൾ പഠിച്ചിരിക്കുക നമുക്ക് നിർബന്ധമാണ്. ലൂലാ, ഒന്ന് അൽ ഇൽം, ഒന്ന് ഇൽമാണ്, അറിവാണ്. വഹുവ മഅരിഫത്തുല്ലാഹ വ മഅരിഫത്തു നബിയ്യഹ വ മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ലാ, അള്ളാഹുവിനെ അറിയുക, അവന്റെ നബിയെ അറിയുക, ദീനുൽ ഇസ്ലാം അറിയുക, ബിൽ അദില്ല, തെളിവുകൾ സഹിതം, തെളിവുകളോടെ പഠിക്കുക. ഇതാണ് പിന്നീട് വിശദമായി വിശദീകരിക്കുന്ന മൂന്ന് ഉസൂലുകൾ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ. രണ്ടാമത്തെ കാര്യം അൽ അമലു ബിഹ, അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക. സാലിസ, മൂന്ന് ദഅവത്തു ഇലൈ, അതിലേക്ക് ക്ഷണിക്കുക, പ്രബോധനം നടത്തുക. റാബിഅ, നാല് അസ്സബ്റു അലൽ അദാഫി, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുക, സബർ കൈക്കൊള്ളുക. ആദ്യം വേണ്ടത് ഇൽമാണ്, അറിവാണ്. അതിനുശേഷം അതനുസരിച്ച്, അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം, സബർ കൈക്കൊള്ളണം, സബർ കൈക്കൊള്ളണം. ഈ ദീൻ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ ദീൻ ആയതുകൊണ്ട് ഇത് പഠിച്ച ആളുകൾ അവർ ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ്. ആളുകൾക്കത് എത്തിച്ചു കൊടുക്കാൻ അവർ ശ്രമിക്കും. അത് നബിമാരുടെ പാരമ്പര്യമാണ്. അള്ളാഹുവിന്റെ നബിമാർ റബ്ബിന്റെ ദീൻ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും എത്തിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് നീ അറിഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കുക, അവർക്കത് അറിയിച്ചു കൊടുക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, ഖൈറിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു പറഞ്ഞു: കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഉത്തമ സമുദായമാണ്. എന്നിട്ട് ഈ സമുദായത്തിന്റെ വിശേഷണങ്ങളിൽ ആദ്യം അല്ലാഹു പറഞ്ഞത് തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിലക്കുന്നു, വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീദ് ആ വിഷയത്തിൽ തമ്മെ അറിയിച്ചിട്ടുണ്ട്. അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ അദാബ് വരും. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ أو ليوشكن الله أن يبعث عليكم عقابا منه ثم تدعونه فلا يستجاب لكم. رسول الله صلى الله عليه وسلم പറയുന്നു, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളെ ബാധിക്കാൻ ഇതാ സമയമെടുത്തിരിക്കുന്നു. അത് ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ ثم تدعونه فلا يستجاب لكم, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അവനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ശിക്ഷ വന്നാൽ പിന്നെ പ്രാർത്ഥനക്ക് ഉത്തരമില്ല എന്നാൽ വലയാദു ബില്ലാ. അതുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് കണ്ടാൽ അവനത് തന്റെ കൈകൊണ്ട് തടുക്കട്ടെ, അതിന് സാധിച്ചില്ലെങ്കിൽ അവന്റെ നാവുകൊണ്ട്, അതിന് സാധിച്ചില്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അത് വെറുക്കട്ടെ. അതാണ് ഏറ്റവും ദുർബലമായ ഈമാൻ. അതിനപ്പുറത്ത് പിന്നെ ഈമാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അപ്പോൾ ആളുകളെ ഖൈറിലേക്ക് ക്ഷണിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി മനുഷ്യരല്ലാത്ത ജന്തുക്കൾ പോലും ദുആ ചെയ്യുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്കൂട്ടരിൽ എന്നെയും നിങ്ങളെയും അവന്റെ മഹത്തായ ഫളിനാൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാലാമത്തെ കാര്യം അസ്സബറു അലൽ അദാഫി, ഇതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കണം. സബർ എന്നത് ഈ ദീനിലെ ഒരിക്കലും വേർപെടുത്താൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട ഭാഗമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 90 ഇടങ്ങളിൽ സബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്ഷമയെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഫഖിയാമു ഉബൂദിയത്തുൽ അംരി വന്നഹി വൽ ഖദരി അലാ സാഖി സബ്രി ലാ തസ്തവി ഇല്ലാ അലൈഹി കമാ ലാ തസ്തവി സുംബുലത്തു ഇല്ലാ അലാ സാഖിഹാ. ഈ ദീനിലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിലക്കുകൾ, അതുപോലെ അള്ളാഹുവിന്റെ വിധി, ഇതൊക്കെ യഥാർത്ഥത്തിൽ അതിനോടൊക്കെ ഉള്ള നമ്മുടെ നിലപാട് നിലകൊള്ളുക അല സാഖി സബർ, ക്ഷമയുടെ മേലാണ്. ക്ഷമയാണ് അതിന്റെ എല്ലാം അടിയിലുള്ളത്. അതിനെ താങ്ങി നിർത്തുന്ന കാമ്പ് അത് സബറാണ്. ഒരു കതിര് ആ ചെടിയുടെ അടിഭാഗം അതിന്റെ മേലല്ലാതെ നിൽക്കുകയില്ല എന്നതുപോലെ സബറിന്റെ മുകളിലല്ലാതെ ദീൻ നിൽക്കുകയില്ല. അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള മനോഹരമായ സബറിനെ വിശദീകരിച്ചത് കാണാം. യഥാർത്ഥത്തിൽ ദീൻ മുഴുവൻ അതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രധാനപ്പെട്ട 3 ഇനങ്ങളാണ് സബർ എന്ന് നമുക്കറിയാം. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ, അതിൽ സബർ വേണം. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ സബർ വേണം. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ വിധിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ സബർ വേണം. അള്ളാഹു ഇതൊക്കെ കൊണ്ട് നിന്നെ പരീക്ഷിച്ചിരിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അത് നീ ചെയ്യുന്നുണ്ടോ ഇല്ലേ? അള്ളാഹു വിലക്കിയിരിക്കുന്നു, നീ അത് ഉപേക്ഷിക്കുന്നുണ്ടോ ഇല്ലേ? റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ വിധിയാൽ നിനക്ക് സന്തോഷമുള്ളതുണ്ടാകും, നിനക്ക് പ്രയാസമുള്ള അവസ്ഥയും ഉണ്ടാകും. സന്തോഷത്തിൽ മാത്രം നീ റബ്ബിന്റെ ആബിദായാൽ പോരാ, നീ പ്രയാസത്തിലും അള്ളാഹുവിന്റെ ആബിദായിരിക്കണം. അതുകൊണ്ട് നിന്റെ ആഹ്ലാദത്തിലും നിന്റെ ദുഃഖത്തിലും നിന്റെ ഉബൂദിയത്ത് അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാകുന്നുണ്ടോ എന്നത്, വേണ്ടതുപോലെ നീ റബ്ബിന്റെ അടിമയാണ്, വെറും അടിമയാണ് എന്നത് എന്ന നിലക്ക് നീ പെരുമാറുന്നുണ്ടോ, അതിന് അള്ളാഹു രണ്ടുകൊണ്ടും പരീക്ഷിക്കും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈറി ഫിത്ന വഇലൈന തുർജഊൻ, ശർറുകൊണ്ടും ഖൈറുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും, നമ്മിലേക്കാണ് നിങ്ങളുടെ തിരിച്ചുമടക്കമെന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതുപോലെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അതിനുശേഷം സബർ ഏത് കാര്യത്തിനും വേണ്ടതുണ്ട്. ഒരാൾ അയാളുടെ കയ്യിലുള്ള ധനം ചെലവഴിക്കാൻ അതിന് അയാൾക്ക് ജൂത് വേണം, ഉദാരത വേണം. മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് പിശുക്ക് എന്നത്. മനുഷ്യൻ പിടിച്ചുവെക്കുന്നവനാണ്, അവനെ സൃഷ്ടിച്ച മണ്ണിന്റെ സ്വഭാവമാണത്. മണ്ണിന്റെ സ്വഭാവം എന്താണ്? മണ്ണ് പിടിച്ചുവെക്കും. അതുപോലെ മനുഷ്യൻ മിസ്സീക്കാണ്, അവൻ പൊതു അവന്റെ സ്വഭാവം എന്താണ്? അവൻ മനുആണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ജസൂഅ ദമസ്സഹുൽ ഖൈറു മനുഅ. അവൻ ഷർറ് ബാധിച്ചാൽ ജസൂആണ്, വെപ്രാളം കാണിക്കുന്നവനാണ്. അവന് ഖൈറ് ലഭിച്ചാൽ അവൻ തടഞ്ഞു വെക്കുന്നവനാണ്. മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയവരൊഴികെ. എന്നാൽ ആ സ്വഭാവത്തിൽ അവൻ ക്ഷമിച്ചവൻ ഉദാരത കാണിക്കുന്നു. അത് സബറാണ്, ക്ഷമയാണ്. അതിന് ജൂതെന്ന്, അതിന് ഉദാരത എന്ന് പേര് വിളിക്കും. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും ആർത്തി കാണിക്കുന്നതിൽ നിന്ന് അവൻ സ്വന്തം നഫ്സിനെ പിടിച്ചുവെക്കുന്നു. അതിന് ഖനാഅത്ത് എന്ന് പറയുന്നു. തൃപ്തിയാണ്, സംതൃപ്തിയാണത്. അത് സബറാണ്. അതുപോലെ ധീരമായി മുന്നിട്ടിറങ്ങേണ്ട കാര്യങ്ങളിൽ തന്റെ ഭീരുത്വത്തെ പരാജയപ്പെടുത്തി ഒരുവൻ മുന്നിട്ടിറങ്ങുകയാണ്, അതിന് സബർ വേണം. എന്നാൽ അതിന്റെ പേര് ഷജാഅത്ത് എന്നാണ്. നല്ല സ്വഭാവമാണത്, ധീരതയാണത്. അതുപോലെ ആരെങ്കിലും തന്നെ ദ്രോഹിച്ചാൽ പകരം വീട്ടാൻ അവന് കഴിയും, എന്നാൽ അവൻ പിടിച്ചുവെക്കുകയാണ്. സബറാണത്. ഇങ്ങനെ സഹോദരങ്ങളെ, ഏതേത് സൽസ്വഭാവമുണ്ടോ ഇതെല്ലാം യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ സബറുണ്ട് എന്ന് അൽഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും സബർ വേണം. ഒരാൾ ഇൽമ് നേടിയെടുക്കാൻ, പഠിക്കാൻ ഒരാൾക്ക് സബർ വേണം. അത് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുകയില്ല, മറിച്ച് സബറുണ്ടായാലേ ഒരാൾക്ക് അത് ലഭിക്കുകയുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാം പഠിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് അമൽ ചെയ്യാൻ സബർ വേണം. എന്നാൽ ഈ സബർ ഏറ്റവും ആവശ്യമായി വരിക അത് ദഅവത്തിന്റെ കാര്യത്തിലായിരിക്കും, ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ കാര്യത്തിൽ. കാരണം ദഅവത്ത് പൊതുവെ ആളുകളോട് നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിലക്കുമ്പോൾ, അവർ ശീലിച്ച് അവർ ഇഷ്ടപ്പെടുന്ന കാര്യത്തിനെതിരായിരിക്കും പൊതുവെ ദഅവ, പൊതുവെ പ്രബോധനം എന്നത്. അതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടുകയില്ല, അവർ അത് പറയുന്നവരെ ദ്രോഹിക്കാൻ ശ്രമിക്കും, അവരെ പരവതാനി വിരിച്ച് ദഅവത്തിന്റെ ആളുകളെ, പ്രബോധകരെ ആളുകൾ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സബർ കൈക്കൊള്ളേണ്ടതുണ്ട്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ, യാ ബുനയ്യ അഖിമിസ് സലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നീ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിക്കുന്നതിൽ നീ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ദൃഢനിശ്ചയം വേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞത്, വസ്ബിർ كما صبر اولو العزم من الرسل. റസൂലുകളിൽ ഉലുൽ അസ്മ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. ഉലുൽ അസ്മ, ഉലുൽ അസ്മ ആയത് സബർ കൊണ്ടാണ്. ഉലുൽ അസ്മ, ഉലുൽ അസ്മ ആയത് സബർ കൊണ്ടാണ്. ഏറ്റവും പ്രയാസങ്ങളിൽ സബർ കൈക്കൊണ്ടവരായിരുന്നു ആ അഞ്ച് റസൂലുകൾ. റസൂലുന നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ് അലൈഹിമുസ്സലാം, അവർ സബർ കൊണ്ടാണ് ആ പദവിയിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമായും ആ പദവിയിൽ അവർ അവരുടെ സബർ കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സബർ നമുക്ക് വേണ്ടി വരിക അത് ദഅവത്തിന്റെ കാര്യത്തിലാണ്. അത് ജനങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിലാണ്. അതാണ് ഈ നാല് കാര്യങ്ങളുടെ തർത്തീവ്. നിങ്ങൾ നോക്കൂ എത്ര മനോഹരമാണ് ഈ നാല് കാര്യങ്ങൾ. പഠിക്കുക, നീ പ്രവർത്തിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ക്ഷമിക്കുക. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവാണ് അല്ലാഹുവിന്റെ ഈ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ല അല്ലദീന ആമനു وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ എന്നാൽ ഏറെ മഹത്തരമായ ആശയമുള്ള ഈ സൂറത്ത് തെളിവായി ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുക്കുകയാണ്. വൽ അസ്ർ എന്ന സൂറത്ത്, ഇതാണ് സൂറത്തിന്റെ പ്രത്യേകത. ഈ നാല് കാര്യങ്ങൾ ആ സൂറത്തിലുണ്ട്. അല്ലാഹു സത്യം ചെയ്തു പറയുന്നു, വൽ അസ്ർ, കാലം തന്നെ സത്യം, കാലം തന്നെ സത്യം. അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് സത്യം ചെയ്തു പറയും. അവനെ ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഇല്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അവരാണ് ചോദ്യം ചെയ്യപ്പെടുക. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യും. അവൻ വല്ല കാര്യം കൊണ്ടും സത്യം ചെയ്തു പറഞ്ഞാൽ ആ കാര്യത്തിന്റെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ സത്യം ചെയ്ത് എന്ത് കാര്യമാണോ പറയുന്നത് അതിന്റെയും പ്രാധാന്യം. അള്ളാഹു ഏറ്റവും സത്യം പറയുന്നവരാണ്. അവൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അള്ളാഹുവേക്കാൾ സത്യം പറയുന്നവൻ ആരുണ്ട്? അവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. പക്ഷേ അത് അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ അള്ളാഹു ചില കാര്യങ്ങൾ സത്യം ചെയ്തു പറയും. അള്ളാഹു ഏത് കാര്യം സത്യം ചെയ്യാതെ പറഞ്ഞാലും അത് പരിപൂർണമായും സത്യമാണ്. അതിലൊരിറ്റു പോലും, ഒരു തുള്ളി പോലും, ഒരംശം പോലും കളവില്ല. അങ്ങനെയുള്ള റബ്ബാണ് സത്യം ചെയ്തു പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. എന്നാൽ അടിമകളായ, പടപ്പുകളായ നമ്മൾക്ക്, നമുക്ക് അല്ലാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശ്റക്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ അല്ലാഹുൽ പങ്കു ചേർത്തിരിക്കുന്നു. ശിർക്കിന്റെ ഒരു ഇനമാണത്. വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറഞ്ഞുകൂടാ, മറിച്ച് വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം, എന്നെ സത്യം ചെയ്യാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ലിഫു ബിഅബായിക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞുകൂടാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ട ശേഷം, മുമ്പ് ജാഹിലിയത്തിൽ അവരുടെ പതിവായിരുന്നു പിതാക്കളുടെ പേരിൽ സത്യം ചെയ്യുക എന്നത്. ഹദീസ് കേട്ട ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പൂർവ്വപിതാക്കന്മാരുടെ പേരിൽ സത്യം ചെയ്യുകയോ വേറെ ഒരാൾ സത്യം ചെയ്തത് എടുത്തു പറയുക പോലും ചെയ്യുമായിരുന്നില്ല എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്. അല്ലാഹു അല്ലാത്ത ആരുടെ പേരിലും സത്യം ചെയ്തു പറയാൻ പാടില്ല. അത് ശിർക്കിന്റെ ആളുകളുടെ സ്വഭാവമാണ്. ചില ദർഗകളുടെ മുന്നിൽ കയറുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എതിനുവേണ്ടിയാണ്? അവിടെ ചെന്ന് സത്യം ചെയ്യാൻ. അള്ളാഹുവിന്റെ പേരിൽ കള്ള സത്യം ചെയ്യാൻ അവന് യാതൊരു മടിയുമില്ല. എന്നാൽ ഈ വലിയന്റെ, വലിയാണെന്ന് പറയുന്ന ആളുടെ ദർഗയുടെ അരികിൽ ചെന്ന് ആ കയർ പിടിച്ചോ അല്ലാതെയോ കളവ് സത്യം ചെയ്തു പറയാൻ അവന് പേടിയാണ്. കറപ്പ ചോര തുപ്പി മരിച്ചുപോകുമെന്നാണ് ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. ഇത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, റബ്ബ് സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർക്കലാണ്. പാടില്ല. അല്ലാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക. നീ സത്യം ചെയ്തു പറയുന്നെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ. സഹാബിമാർ പറഞ്ഞത് കാണാം, അല്ലാഹുവിന്റെ പേരിൽ കളവ് സത്യം ചെയ്ത്, എന്നാൽ സത്യമല്ല പറയുന്നത്, കളവ് പറയുന്നതാണ്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്ത് സത്യം തന്നെ പറയുന്നതിനേക്കാൾ നല്ലത്. ഇതാണ് കൂടുതൽ ഗൗരവം. കാരണം ഇത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, മറ്റേതൊരു മഅസിയത്താണ്, ഒരു തിന്മ മാത്രമാണ്. എന്ത്, അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്ത് പറയും, പക്ഷെ പറയുന്ന കാര്യം കളവാണ്. പാടില്ല, അങ്ങനെ ചെയ്യരുത്. പക്ഷേ അതൊരു തിന്മയാണ്, അത് ശിർക്കല്ല. അള്ളാഹുൽ പങ്കുചേർക്കലാവുകയില്ല. ഇത് അള്ളാഹുൽ പങ്കുചേർക്കലാകും. ഇത് ചെറിയ ശിർക്കിന്റെ ഒരു ഭാഗമാണ്. എന്ത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നത് അത് പാടില്ലാത്തതാണ്, ഒരിക്കലും ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരുടെ പേരിൽ അവയെ കൊണ്ട് സത്യം ചെയ്യും. വൽ അസ്ർ വദ്ദുഹ വശംസി വദുഹാഹ വൽ ഖമരി, അതൊക്കെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞതാ. വല്ലൈലി എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യും. നോക്കൂ, കാലം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നു. കാരണം കാലം, അതിലാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അവന്റെ ജീവിതം അള്ളാഹു നിശ്ചയിച്ച ഈ കാലയളവിലാണ്. ഇന്നൽ ഇൻസാന ലഫി ഖുസർ, തീർച്ചയായും മനുഷ്യൻ അവൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇന്നൽ ഇൻസാന ലഫി ഖുസർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. മനുഷ്യൻ എന്ന വിഭാഗം അവർ മുഴുവൻ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ശേഷം അള്ളാഹു ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്തിസ്ന എന്ന് പറയും. ഈ പറഞ്ഞതിൽ നിന്ന് ഇതാ ഇനി പറയാൻ പോകുന്നത് കൊഴിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ദുനിയാവിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കും. ഇതാ നീ നഷ്ടം പറ്റിപ്പോവും, അത് പറ്റാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊരാൾ നമ്മോട് ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചത് കേൾക്കും. ആ നഷ്ടം വരാതിരിക്കാൻ റബ്ബു സുബ്ഹാനഹു വതആലയാണ് പറയുന്നത്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. ഇല്ലല്ലദീന ആമനു, ഈമാൻ കൈക്കൊണ്ടവരൊഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ. ഈമാനിന്റെ ഭാഗമാണ് അമൽ, പക്ഷേ അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അമലില്ലാതെ എന്തില്ല? ഈമാനില്ല. അമലില്ലാതെ, പ്രവർത്തനമില്ലാതെ ഈമാനില്ല. കാരണം ഈമാൻ എന്നാൽ അത് ഇഅ്തിഖാദും ബിൽ ജിനാൻ വഖൗലും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ യസീദു വയൻഖുസ് يزيد بالطاعه وينقص بالمعصيه هذا الايمان ايمان എന്നാൽ അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്, നാവ് കൊണ്ട് പറയലാണ്, ശരീരം കൊണ്ട് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. ഈമാൻ അത് കൂടും കുറയും. നീ അല്ലാഹുവിനെ അനുസരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൂടും, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുറയും. ഇതാണ് ഈമാൻ. അമലില്ലാതെ ഈമാൻ ഇല്ല. ഈമാൻ, ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ത്? അമൽ. ഈമാനിന്റെ വേർപെടുത്താൻ കഴിയാത്ത ഘടകമാണ് അമൽ, പ്രവർത്തനം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പ്രാധാന്യം കൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏതുപോലെ നോക്കൂ, അള്ളാഹു പറയുന്നത് തഅറുജുൽ മലായികത്തു വർറൂഹു, മലായികത്ത് കയറിപ്പോകുന്നു, വർറൂഹ്, റൂഹും കയറിപ്പോകുന്നു. ആരാണ് റൂഹ്? ജിബ്രീൽ. ജിബ്രീൽ മലക്കുകളിൽ ഒരു മലക്കാണ്. പക്ഷേ ജിബ്രീലിന്റെ പ്രാധാന്യം കൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു. അതുപോലെ ഈമാനിന്റെ ഭാഗമാണ് അമൽ, പക്ഷെ അതിന്റെ പ്രാധാന്യം കൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്. അതുപോലെ പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുകയും, വതവാസൗ ബിസ് സബ്രി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. ഇതിനെല്ലാം മുൻപെന്തുവേണം? ഇൽമു വേണം, യാതൊരു സംശയമില്ല. ഇൽമില്ലാതെ, ഈമാൻ എന്താണെന്ന് അറിയാതെ നീ എന്തു വിശ്വസിക്കാനാണ്, എന്തു പ്രവർത്തിക്കാനാണ്, ഏത് ഹക്കാണ് നീ ഉപദേശിക്കാൻ, എങ്ങനെയാണ് സബർ നീ കൈക്കൊള്ളുക, അതിന്റെ ഒക്കെ പിന്നിൽ ഇൽമു വേണം, യാതൊരു സംശയവുമില്ല. അപ്പൊ നോക്കൂ, ഇൽമും അമലും ദഅവത്തും സബറും, അറി പഠിക്കുക, പ്രവർത്തിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ക്ഷമിക്കുക, ക്ഷമ ഇതിലൊക്കെ വേണം. പഠിക്കാനും പ്രവർത്തിക്കാനും ദഅവത്ത് നടത്താനും സബർ വേണം. പക്ഷേ ദഅവത്തിന്റെ കാര്യത്തിൽ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ നീ ക്ഷമക്കൊന്നുകൂടി ആവശ്യക്കാരനായിത്തീരും, അത് കൂടുതൽ നിനക്ക് വേണ്ടി വരും. നോക്കൂ, ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് വതവാസവ് എന്നാൽ, തവാസവ് എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വസീയത്ത് പറയല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ വസീയത്ത് ആവശ്യക്കാരനല്ലാത്ത ആരുമില്ല. ഒരു വലിയ ആലിമാകട്ടെ, ജാഹിലാകട്ടെ, രണ്ടുപേർക്കും എന്താവശ്യമുണ്ട്? വസീയത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് വസീയത്ത് നൽകിയത്. മുആദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ്. നാളെ ഖിയാമത്ത് നാളിൽ ഉലമാഇന്റെ മുന്നിൽ വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് കൊടുക്കുന്നത്, ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത്, എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, അബദ്ധം വല്ലതും പറ്റിപ്പോയാൽ ഉടനെ നന്മ ചെയ്യുക, നന്മ തിന്മയെ മായിച്ചു കളയും. മായിച്ചു കളയാൻ ഉതകുന്ന നന്മ ചെയ്യുക. വഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. ആർക്കുള്ള വസിയത്താണ്? മുഹാദിനുള്ള വസിയത്താണ്. അപ്പോൾ വസിയത്ത് ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുആദാകേണ്ടിയിരുന്നു. ഇല്ല, വസിയത്ത് എല്ലാവർക്കും ആവശ്യമുണ്ട് ഓർമ്മപ്പെടുത്താൻ. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നീ ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം നടത്തുക, അത് മുഅ്മിനുകൾക്ക് പ്രയോജനപ്പെടും. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, സബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. മുഅ്മിനിന്റെ സ്വഭാവമാണ് എന്ത്? അവൻ ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ അവൻ ശ്രദ്ധയുള്ളവനാകും, അബദ്ധം പറ്റുന്നവനാണ്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കൾ ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അബദ്ധം സംഭവിക്കുന്നവരിൽ നല്ലവർ ആരാണ്? ധാരാളമായി തൗബ ചെയ്ത് വേഗം തൗബ ചെയ്ത് തിരുത്തുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിൻ അവൻ ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ ഇത് പറയാൻ പാടുണ്ടോ, അപ്പറഞ്ഞത് ശരിയായില്ല, അത് നീ പറയരുത്, അങ്ങനെ നീ പെരുമാറരുത് എന്ന് ഓർമ്മപ്പെടുത്തിയാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ ലം യഖറു അലൈഹാ സുമ്മ വഉമ്യാന, കേൾക്കാത്തവരെ പോലെ ബധിരരെ പോലെ കാണാത്തവരെ പോലെ ചാടി വീഴുകയില്ല. മറിച്ച് അവർ കേട്ടാൽ അത് സ്വീകരിക്കുന്നവരും തിരുത്തുന്നവരുമാണ്. മുഅ്മിനുകളുടെ സ്വഭാവമാണ്. അവർക്ക് അബദ്ധം സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളമു അൻഫുസഹും ദകറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അല്ലാഹു സ്വർഗ്ഗം ലഭിക്കുന്ന മുഅ്മിനുകളുടെ സ്വഭാവമായി ഖുർആനിൽ പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, അവർ ഒരു തെറ്റായ മോശമായ കാര്യം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ അവരവരോട് തന്നെ അതിക്രമം ചെയ്തു പോയാൽ, ഏത് തിന്മയും സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അതിക്രമമാണ്, അവരെന്ത് ചെയ്യും? ദക്കറുല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടും. അള്ളാഹു ചോദിക്കാം അതിനിടയിൽ, അതിന്റെ ബാക്കിയാണ് എന്ത്? വലം യുസറു അലാ മാ ഫഅലൂഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ അവർ തുടരുകയില്ല, അവർ അള്ളാഹുവിനെ ഓർക്കും. അതുപോലെ അവർ പാപമോചനം തേടും, അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ അവർ തുടരുകയില്ല. പക്ഷെ അതിനിടയിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞതിനിടയിൽ അള്ളാഹു പറയുകയാണ്, വമയഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട്? ആ വാചകം നോക്കൂ, അള്ളാഹു അവസാനത്തിലേക്ക് മാറ്റിവെച്ചില്ല, ഉടനെ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, തൗബയുടെ വാതിലുകൾ അള്ളാഹു തുറന്നിട്ടിരിക്കുന്നു. ഏത് കൊടിയ തിന്മ ചെയ്താലും റബ്ബ് പറയുന്നു, നീ നിരാശപ്പെടരുത്, നീ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറുണ്ടോ? അള്ളാഹു നിനക്ക് പൊറുത്തു തരും, റബ്ബ് സുബ്ഹാനഹു തആല നിനക്ക് പൊറുത്തു തരും. എത്രത്തോളം നിന്റെ പാപങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും നിരാശനാവരുത്, റബ്ബിലേക്ക് നീ മടങ്ങുക. മരണം വരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ നിനക്ക് സമയമുണ്ട്, അതുവരെ നിനക്ക് അള്ളാഹു അവധി നൽകിയിട്ടുണ്ട്. ഇതാണ് മുഅ്മിനുകൾ. മുഅ്മിനുകൾ അവർ തിരുത്തുന്നവരാണ്. അബദ്ധം സംഭവിച്ചാൽ അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയില്ല. വലം യുസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഈ സ്വഭാവം ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് വലിയ തൗഫീഖാണ്, അള്ളാഹുവിൽ നിന്നുള്ള വലിയ സൗഭാഗ്യമാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്, തിരുത്താനുള്ള സ്വഭാവം. മുഹാസബത്ത്, അവനവനെ പറ്റി ഉള്ള ചിന്ത, ഞാൻ ചെയ്തു പോയതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടോ എന്ന് സ്വയം തിരുത്താൻ ശ്രമിക്കുക. അതുപോലെ ആളുകളുടെ തിരുത്തലുകൾ, ചിലപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചാലും നമ്മുടെ ചില തെറ്റുകൾ നമുക്ക് മനസ്സിലാവുകയില്ല. അതൊരാൾ പറഞ്ഞു തന്നാലാണ് ശരിയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ എന്നൊരാൾക്ക് ഓർമ്മ വരിക. എത്ര നമ്മൾ ആലോചിച്ചാലും ഒരു പക്ഷേ നമുക്ക് നമ്മെക്കുറിച്ച് മനസ്സിലാകാത്ത ചില അബദ്ധങ്ങൾ ഉണ്ടാകും, കാരണം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. നമുക്കറിയാത്ത തിന്മകളുണ്ട്, അതല്ലേ അള്ളാഹുവിനോട് നമുക്കറിയാത്തത് പൊറുക്കാൻ ദുആ ചെയ്യുന്ന. അള്ളാഹു എനിക്ക് പുറത്തു തരണം, ഞാൻ അറിഞ്ഞു ചെയ്തതും ഞാൻ എനിക്കറിവുള്ളതും എനിക്കറിയാത്തതും എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നോക്കൂ, മുഅ്മിനുകൾ അവർ പരസ്പരം ഹഖ് കൊണ്ട് ഉപദേശിക്കും, അതുപോലെ സബർ കൊണ്ട് ഉപദേശിക്കും. അവർ ആളുകളെ ഹഖിലേക്ക് ക്ഷണിക്കും. ഈ സൂറത്ത് തെളിവാണ് എന്തിന്? ലൈ പറഞ്ഞ നാല് കാര്യങ്ങൾക്ക്, പഠിക്കണം, അമൽ ചെയ്യണം, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അതുപോലെ സബർ കൈക്കൊള്ളണം. ഖാല അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല, എന്നിട്ട് ഷെയ്ഖ് ഇവിടെ മഹാനായ ഇമാം അഹ്ലുസുന്നത്തിന്റെ ഇമാമുകളിൽ ഒരാൾ الإمام الشافعي واكو الدريكيان يعني. ما محمد بن إدريس الشافعي رحمه الله أده تكورت كالكا تعران ولد بجنانة لنرى ما إرنا فقه ديم حديث ديم أده تعران على ما يبديش أهل سنة لنال مذهب الإمام الإمام الشافعي رحمه الله أده تكورت واكو أنه كانام أده تكورت كانام لو ما أنزل الله حجة على خلقه إلا هذه السورة لكفتهم لو ما أنزل الله الله أودري بيشتر لنجل بولم حجة على خلقه أوند بربغ الكدر لله نياي ما يتلواي إلا هذه السورة إي سورة الله ذا ويرون أودري بيشتر لله ينجل بولم لكفتهم إذا ما دي آيانا മറ്റു ചില റിവായത്തുകൾ ഇമാം ഷാഫിഈയുടേതായി വന്നിട്ടുള്ളത് ലൗ ഫക്കറ الناس كلهم في هذه السوره لكفته ജനങ്ങളെല്ലാം ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇത് തന്നെ മതിയാകുമായിരുന്നു അതാണ് അതിന്റെ അർത്ഥം ഖുർആനിൽ ഒരു ഹർഫ് പോലും ഒരു അക്ഷരം പോലും വേണ്ടാത്തതായില്ല ഒക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ അത്രയും ഖൈറുകൾ ഈ ദീനിന്റെ വലിയ പാഠങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അതിനുശേഷം ഇതാ ഷെയ്ഖ് ഇവിടെ മറ്റൊരു ഇമാം ബുഖാരിയുടെ ഒരു വാക്ക് ഇമാം ബുഖാരിയുടെ സഹീഹിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു കൊടുക്കുകയാണ് വഖാൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല ഇമാം അൽ ബുഖാരി മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി ഇമാം ഷാഫിഈയെ പോലെ തന്നെ മുസ്ലിമീങ്ങളിൽ ആരാണ് ഇമാം ബുഖാരിയുടെ പേര് കേൾക്കാത്തത് ഇമാം ബുഖാരിയുടെ സഹീഹ് അത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ കിതാബ് എന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ പേര് കേട്ടിട്ടുള്ള ഗ്രന്ഥമാണ് വേറെയും ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിക്കുണ്ട് റഹിമഹുല്ലാഹ് അങ്ങനെയുള്ള മഹാനായ ഇമാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസുകളാണ് ഏറ്റവും സനദുകൊണ്ട് ബലപ്പെട്ട ഹദീസുകൾ അഥവാ അങ്ങനെയുള്ള ഹദീസുകൾ മാത്രമാണ് ആ സഹീഹിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതാൻ അത്രയും ശരിയായ സനദുള്ള ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിൽ ക്രോഡീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുപോലൊരു കിതാബ് വേറെയില്ല ഹദീസിന്റെ കിതാബുകളിൽ അതുപോലെ വേറെ ഒരു കിതാബ് ഇല്ല എന്നാൽ അതല്ലാത്ത കിതാബുകളിലും സഹീഹായ വളരെ നല്ല സനദുള്ള ഹദീസുകളുണ്ട് ഇമാം ബുഖാരി പറഞ്ഞത് കാണാം ബാബുൽ ഇൽം ഖബ്ല അൽ ഖൗലി വൽ അമൽ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു തലക്കെട്ടാണിത് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപ് ഇൽമു വേണം എന്ന അധ്യായം والدليل قوله تعالى إذن صحيح البخاري لم أجغم تنين إذن الله تلو الله عند إي آية فاعلم أنه لا إله إلا الله واستغفر لذنبك سورة محمد إلى الله برنو فاعلم نياريوغا أنه لا إله إلا الله الله هو الله إله إلا أرادنا كرهين الله ينزل نياريوغا علما آدم برنو واستغفر لذنبك نند ذنبك تتوغل كني بابا موجنم تيدغا فبدأ بالعلم قبل القول والعمل ما بخاري പറഞ്ഞു فبدأ بالعلم അറിവ് കൊണ്ടാണ് തുടങ്ങിയത് قبل القول والعمل പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപ് അറിവ് അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ വാക്കുകളുടെ തർതീബിന് സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലേക്ക് സഈന കയറുമ്പോൾ പറഞ്ഞത് അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി അള്ളാഹു തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു കാരണം ഖുർആനിൽ അള്ളാഹു സഫ മർവയെ കുറിച്ച് പരാമർശിച്ചപ്പോൾ തുടങ്ങിയത് സഫ പറഞ്ഞിട്ടാണ് ഇന്ന സഫ വൽ മർവത മിൻ ശഅഇറില്ലാഹ് സഫായും മർവയും അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ ചിഹ്നം അവൻ ഏർപ്പെടുത്തി അവന്റെ ദീനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ആദ്യം സഫയാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിൽ കയറുമ്പോൾ എന്ത് പറഞ്ഞു അബ്ദഉ ബിമാ ബദ അള്ളാഹു ബിഹി അള്ളാഹു തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്നതുപോലെ അള്ളാഹു ആദ്യം പറഞ്ഞത് ഫഅലം നീ അറിയുക എന്നാണ് ഇത് സഹോദരങ്ങൾ ഇമാം ബുഖാരിയുടെ മനോഹരമായ വാക്കാണ്. ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആയത്തിലുള്ള മറ്റൊരു പാഠമാണ് ഈ ആയത്ത്. സൂറത്തു മുഹമ്മദ്, സൂറത്തു മുഹമ്മദിലായതാണ്. സൂറത്തു മുഹമ്മദ് ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്, മദനിയായ സൂറത്തുകളിലൊന്നാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘകാലം തൗഹീദ് ജനങ്ങളോട് പറയുകയും തൗഹീദിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും തൗഹീദിന് വേണ്ടി യുദ്ധങ്ങൾ നയിക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു പറയുന്നത് എന്ത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയുക. അപ്പോൾ തൗഹീദ് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രയാണ്, അത് ആവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത എത്രയാണ്. ഞങ്ങൾ തൗഹീദ് പഠിച്ചവരെ, നമ്മൾ എത്ര കൊല്ലമായി തൗഹീദ് പഠിച്ചിട്ട്, നമ്മൾ തൗഹീദിന്റെ ആളുകളായി എത്ര കാലമായി, നമ്മൾക്ക് എത്ര വാദപ്രതിവാദങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര മുസ്ലിയാക്കന്മാരെ നമ്മൾ സംസാരിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ നമ്മൾ കാരണത്താൽ ദർഗകളും അതുപോലെ ശിർക്കിന്റെ അടയാളങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എന്ത് പറയരുത്? ഒരാൾ വിചാരിക്കും ഞാൻ തൗഹീദ് പഠിക്കേണ്ടതില്ല എന്ന് ആരും വിചാരിച്ചു പോകരുത്. ഒരാളും ഒരാളും വിചാരിച്ചു പോകരുത്. മറിച്ച് തൗഹീദ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക, തൗഹീദ് വീണ്ടും വീണ്ടും മരക്കിട്ടുറപ്പിക്കുക. ഈ കിതാബിന്റെ ഈ ദർസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ഒരു കാര്യം മുസല്ലമാണെങ്കിൽ, ജനങ്ങളൊക്കെ അംഗീകരിക്കുന്ന സർവാംഗീകൃതമായ കാര്യമാണെങ്കിൽ നാളെ അങ്ങനെ ആകണമെന്നില്ല. ഇന്നലെ അങ്ങനെ ആയത് ഇന്നങ്ങനെയല്ല. ആളുകൾ ജനങ്ങളൊക്കെ അംഗീകരിച്ചിരുന്ന സത്യങ്ങളെ അവൻ ഇന്ന് കേട്ടതുപോലെ, ഇത് ഇന്ന് ഇറങ്ങിയ ഒരു കാര്യം പോലെ നിഷേധിക്കണം, അതിനെ ചോദ്യം ചെയ്യുന്ന ദീനിന്റെ മുസല്ലമാച്ചിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ നമ്മൾ എത്രയായി, നമ്മൾ എത്ര കേൾക്കുന്നു. ലോകത്ത് ജനങ്ങൾ ഒന്നാകെ അംഗീകരിക്കുന്ന ശരികളെ പോലും ചോദ്യം ചെയ്യുകയും അതിൽ സംശയം ഉന്നയിക്കുകയും ചെയ്യുന്ന വൃത്തികേടിന്റെ തിന്മയുടെ എല്ലാ വഴികേടിന്റെയും ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. കാരണം അവർ ഉന്നം വെക്കുന്നത് പലപ്പോഴും പ്രായമുള്ള ആളുകളെയല്ല, വളർന്നു വരുന്ന തലമുറയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്പം എന്തെങ്കിലും കേട്ടിട്ടുണ്ടാകും. എന്നിട്ട് ദീനിന്റെ അടിത്തറകളെ തന്നെ അവരോട് ചോദ്യം ചെയ്യുകയാണ്. ആളുകളാകട്ടെ കുട്ടികളാകട്ടെ പലരും ഒന്നും പഠിച്ചിട്ടില്ല, ദീനിനെ കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ല, പ്രാഥമിക ബോധം പോലുമില്ല. എന്നിട്ടാണ് അവർ കേൾക്കുന്നത് തന്നെ, ആദ്യം തന്നെ കേൾക്കുന്നത് ഇങ്ങനത്തെ ശുഭഹത്തുകളാണ്, ദീനിനെ കുറിച്ച് ഇവർ പടച്ചുവിടുന്ന ആശയക്കുഴപ്പങ്ങളാണ്. ഇത് വലിയ അപകടമാണ് സഹോദരങ്ങളെ. നമ്മുടെ മക്കളെ ദീനിന്റെ ഉസൂൽ അത് വീണ്ടും വീണ്ടും നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ, അതിൽ അവർ ഉറപ്പിച്ചില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും. ഇൻഷാഅല്ലാഹ് അതവർ കുറച്ചു കഴിഞ്ഞാൽ, ഈ ദീനിന്റെ ഉസൂൽ ഉറച്ചു കഴിഞ്ഞാൽ, അതിന്റെ അടിസ്ഥാന പാഠങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ, ഇൻഷാഅല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കാറ്റുകൾക്ക് അവരെ ഇളക്കിവിടാൻ, അവരെ പിഴുതെറിയാൻ സാധ്യമല്ല. അവർ ഉറച്ചു നിൽക്കും അല്ലാഹുവിന്റെ ദീനിൽ, അവർ ഉറച്ചു നിൽക്കും. അതിന് ഏറെ യോജിച്ചൊരു റിസാലയാണ് റസൂൽ സലാം. അതുകൊണ്ട് പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് ധാരാളക്കണക്കിന് ഇത് ഈ റിസാലയുടെ കാര്യം ജനങ്ങൾക്ക് വസിയത്ത് കൊടുക്കുക, ഇത് പഠിക്കണമെന്ന് പറയുകയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഒക്കെ ഇത് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ വിചാരിക്കരുത് എന്ത് ഇതൊക്കെ കേട്ടതല്ലേ, ഇതാർക്കാണ് അറിയാത്തത്. അല്ല സഹോദരങ്ങൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട, നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട, നമ്മുടെ ഇളം തലമുറയെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്, നമ്മളൊരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ ധാരണ ഉണ്ടാകും, നമ്മളെ കൂടെ നടക്കുന്ന ആളുകൾക്ക്, നമ്മളെ കുട്ടികൾക്കൊക്കെ അതറിയുണ്ടാകും, അതിനെ കുറിച്ച് ധാരണ ഉണ്ടാകുമെന്ന്. അല്ല, നിനക്കൊരു കാര്യം ധാരണ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കും എന്ത്, എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കും അത് അറിയുണ്ടാവും. ഇല്ല, അതെപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അവൻ നീ പഠിച്ചത് പഠിച്ചിട്ടുണ്ടാവുകയില്ല, നീ കണ്ടത് അവൻ കണ്ടിട്ടുണ്ടാവുകയില്ല, നീ കേട്ടത് അവൻ കേട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക, ആവർത്തിച്ചുണർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ് ഫഅലം, അത് നമ്മോടുമുള്ള കൽപ്പനയാണ്. നീ അറിയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, തൗഹീദ് പറഞ്ഞതിന്റെ കൂടെ ഇസ്തിഗ്ഫാർ പറയുക, പാപമോചനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നത് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും വന്നിട്ടുള്ള കാര്യമാണ് ഇസ്തിഗ്ഫാർ. അത് തൗഹീദിന്റെ കൂടെ പറയുക എന്നത് പലതവണ പലയിടങ്ങളിൽ ആയി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ കാര്യം, അതിനുള്ള വഴി തൗഹീദാണ്. മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രം, ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ പാടില്ലാത്തത്. അവന് തടയപ്പെടുന്നത് അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്. അള്ളാഹുവിന്റെ വിശാലമായ പാപമോചനം ആണ് അവന് നഷ്ടപ്പെടുന്നത്, മുശ്രിക്കിന് നഷ്ടപ്പെടുന്നത്. അത് ചെറിയ നഷ്ടമല്ല, അത് ചെറിയ നഷ്ടമല്ല. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ റിസാലയിലെ അടുത്ത ഇതിന്റെ മുഖദ്ദിമയിലെ ഇതിന്റെ ആമുഖത്തിലെ അടുത്ത ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. ഷെയ്ഖ് പറയുന്നു, ഇഅലം റഹിമക്കല്ലാഹ്, ഇഅലം നീ അറിയുക, പഠിക്കുക, റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ, കാരുണ്യം ചൊരിയട്ടെ. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, ഓരോ മുസ്ലിമിനും മുസ്ലിമായ സ്ത്രീക്കും നിർബന്ധമാണ്, തഅല്ലുമു ഹാദിഹി സലാസി മസാഇൽ, ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നത്, വലഅമലു ബിഹിന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്. ഇനി ഒരു മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഇത് അള്ളാഹുവിനെ അറിയുക എന്ന അസലിന്റെ ആമുഖമാണ്, അതിന്റെ ആമുഖമാണിത്, ഈ മൂന്ന് കാര്യങ്ങൾ. എന്താണ് സഹോദരങ്ങളെ അത്? ശ്രദ്ധിക്കുക, ഇത് ഈ മൂന്ന് ആമുഖങ്ങളുടെ, മൂന്ന് പ്രധാനപ്പെട്ട ഉസൂലിന്റെ അതിന്റെ ആമുഖമാണിത്. ഉസൂലു സലാസ എന്നത് വേറെ പഠിക്കാനുണ്ട്. അതായത് അള്ളാഹുവിനെ അറിയുക, റസൂലിനെ അറിയുക, അള്ളാഹുവിന്റെ ദീൻ അറിയുക. അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. അൽ ഊല, ഒന്ന്, അൻ അല്ലാഹ ഖലഖന വറസഖന, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, വറസഖന നമുക്ക് റിസ്ക് നൽകിയത്, വലം യത്രുക്ന ഹമലൻ, അള്ളാഹു നമ്മെ വെറുതെ വിട്ടിട്ടില്ല, അവൻ നമ്മെ പാഴാക്കി കളഞ്ഞിട്ടില്ല, ബൽ അർസല ഇലൈനാ റസൂല, മറിച്ച് അവൻ നമ്മിലേക്കൊരു റസൂലിനെ അയച്ചിട്ടുണ്ട്, ഫമൻ അത്താഅഹു ദഖല അൽജന്ന, ആര് ആ റസൂലിനെ അനുസരിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, വമൻ അസാഹു ദഖല അന്നാർ, ആര് ആ റസൂലിനെ ധിക്കരിച്ചോ അവൻ നരകത്തിൽ പ്രവേശിക്കും. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഈ വാക്കാണ്, ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും كما ارسلنا الى فرعون رسولا فعصى فرعون الرسول فاخذناه اخذا وبيلا الله سبحانه وتعالى قرن ان ارسلنا اليكم رسولا تيرشي ايمنا നിങ്ങളിലേക്ക് ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു. كما ارسلنا الى فرعون رسولا فرعونന്റെ അരികിലേക്ക് നാം ഒരു റസൂലിനെ അയച്ചതുപോലെ فرعونന്റെ അരികിലേക്ക് അല്ലാഹു അയച്ച റസൂൽ ആരാണ്? മൂസ അലൈഹിസ്സലാം. അതുപോലെ നാം നിങ്ങളിലേക്ക് ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു, അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. അല്ലാഹു നമ്മെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. ഫിർഔനും കൂട്ടരിലുമേക്ക് അല്ലാഹു മൂസ നബി അയച്ചതുപോലെ. എന്നാൽ അവരെന്ത് ചെയ്തു? ആ റസൂലിനെ ധിക്കരിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹു അവരെ ശിക്ഷയുടെ കടുത്ത പിടുത്തം പിടികൂടുകയുണ്ടായി. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മെ പഠിച്ചത് വെറുതെയല്ല, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് വെറുതെയാണ് എന്നത് ആരുടെ വാദമാണ്? കാഫിറുകളുടെ വാദമാണ്. അള്ളാഹു പറഞ്ഞു, നാം ആകാശങ്ങളെ ഭൂമിയെ വെറുതെ പഠിച്ചതല്ല, ദാലിക വന്നുല്ലദീന കഫറു, അതാണ് കാഫിറുകളുടെ, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ചവരുടെ, അവിശ്വാസികളുടെ വിചാരം അതാണ്. ഫവൈലുൽ ലദീന കഫറു മിൻ അന്നാർ, അതുകൊണ്ട് ആ നിഷേധികൾക്ക് നരകം കൊണ്ട് നാശം. മുഅ്മിൻ വിശ്വസിക്കുന്നു, ഇതെല്ലാം അല്ലാഹു ഹക്കായി പഠിച്ചതാണ്, ഇതെല്ലാം അല്ലാഹു ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതവും അങ്ങനെയായിരിക്കും, അവന്റെ ജീവിതം അവൻ പാഴാക്കി കളയുകയില്ല. എങ്ങനെയാണ് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആലക്ക് അത് യോജിക്കുക? നമ്മൾ വെറുതെ സൃഷ്ടിക്കുക എന്നത് അല്ലാഹുവിന് യോജിക്കുന്ന കാര്യമല്ല, അള്ളാഹുവിന് അത് യോജിക്കുകയില്ല. അള്ളാഹു മനുഷ്യനെ വളർത്തിക്കൊണ്ടുവന്ന, അവന്റെ ഗർഭപാത്രം മുതൽ വളർത്തിക്കൊണ്ടുവരുന്നതും, എന്നിട്ട് അവന്റെ ജീവിതത്തിലെ ശൈശവും ബാല്യവും യൗവനവും വാർദ്ധക്യവും ഒക്കെ കഴിഞ്ഞു പോകുന്നതും, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതൊക്കെ വെറുതെയാണ് എന്ന്. ബുദ്ധിയുള്ള ആർക്കാണ് പറയാൻ കഴിയുക? ഇല്ല, അതൊന്നും വെറുതെ അല്ല. അള്ളാഹു നൽകിയ റിസ്ക് വെറുതെ അല്ല, മറിച്ച് അതെല്ലാം അതിനെല്ലാം പിന്നിൽ ലക്ഷ്യമുണ്ട്. അവൻ നമ്മിലേക്ക് റസൂലിനെ അയക്കുകയും എന്നിട്ട് നമ്മുടെ ബാധ്യത പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റസൂലിനെ അനുസരിച്ചവൻ സ്വർഗത്തിനാണ്, ആ റസൂലിനെ ധിക്കരിച്ചവൻ നരകത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മലക്കുകൾ വരികയുണ്ടായി. എന്നിട്ട് മലക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ മലക്കുകൾ വരുന്നു. എന്നിട്ട് മലക്കുകൾ പരസ്പരം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇദാ മസലുഹു കമസലി റജുലിൻ ബനാ ദാറാ, ഇദ്ദേഹത്തിന്റെ ഉദാഹരണം ഒരാളെ പോലെയാണ്. അയാൾ ഒരു വീട് പണിഞ്ഞു, ഒരു ഭവനമുണ്ടാക്കി. വജഅല ഫീഹ മഅദുബ, എന്നിട്ട് അതിലൊരു ഭക്ഷണം ഒരുക്കി. വബഅഥ ദാഇയൻ, എന്നിട്ട് ഒരാളെ വിളിക്കാൻ അയച്ചു. ഫമൻ അജാബ ദാഇ ദഖല ദാർ, ആ വിളിക്കുന്ന ആൾക്ക് ഉത്തരം നൽകിയാൽ ആരാണോ അവർ ഈ വീട്ടിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് ഈ വീട്ടിലുള്ള ഭക്ഷണം വാക്കലമിൽ മഅദുബ. ഒമല്ലി ആരാണോ വിളിക്കുന്ന ആൾക്ക് ഉത്തരം നൽകാത്തത്, ലബിയ ദുഹുലിദ്ദാർ, അയാൾ വീട്ടിലേക്ക് കയറുകയില്ല. വലമി അക്കുൽമിൻ അൽ മഅദുബ, ഈ ഭക്ഷണം കഴിക്കുകയുമില്ല. മലക്കുകൾ പറയുകയാണ്, ആ മലക്കുകൾ തന്നെ പറയുന്നു, അബ്ബിലുഹ ലഹു യഫ്ഖഹ, അതിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കൂ, ആൾ മനസ്സിലാക്കട്ടെ. എന്നിട്ട് മലക്കുകൾ തന്നെ പറയുകയാണ്, അദ്ദാറു അൽ ജന്ന, ആ ഭവനം എന്താണ്? അത് സ്വർഗമാണ്. വദ്ദാഇ വിളിക്കുന്ന ആൾ ആരാണ്? മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ അത്താഅ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അത്താഅ അല്ലാഹ്, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. ومن عصى محمدا صلى الله عليه وسلم فقد عصى الله, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിച്ചാൽ അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. ومحمد صلى الله عليه وسلم فرق بين الناس, മുഹമ്മദ് നബി ജനങ്ങളെ വേർതിരിച്ചിരിക്കുന്നു, മുസ്ലിം എന്നും കാഫർ എന്നും. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗത്തോടെ ആളുകൾ രണ്ടായി വേർതിരിഞ്ഞിരിക്കുന്നു. എത്ര വ്യക്തമാണ്, എത്ര എളുപ്പമാണ് കാര്യം. അല്ലാഹു നിയോഗിച്ച റസൂലിനെ അനുസരിച്ചു അവൻ സ്വർഗത്തിലാണ്, അള്ളാഹു നിയോഗിച്ച റസൂലിനെ ധിക്കരിച്ചു അവൻ നരകത്തിലാണ്. വലയ്യാദു ബില്ലാ, അള്ളാഹു അവൻ മലിക്കാണ്, അവനാണ് ജനങ്ങളുടെ മുഴുവൻ രാജാദി യഥാർത്ഥ രാജാവ് അള്ളാഹുവാണ്. അവൻ അവന്റെ ദൂതനെ അവന്റെ അടിമകളിലേക്ക് നിയോഗിച്ചിരിക്കുന്നു അവനിലേക്ക് ക്ഷണിക്കുവാൻ. അറബാകട്ടെ സാധാരണ രാജാക്കന്മാരെ പോലെയാണോ? അല്ല, അവൻ യഥാർത്ഥ മലിക്കാണ്, സർവരെയും അടക്കി ഭരിക്കുന്ന, അവരുടെ കാര്യം നിയന്ത്രിക്കുന്ന ഏറ്റവും നീതിമാനായ ഏറ്റവും കരുണയുള്ള റബ്ബ് സുബ്ഹാനഹു വതആല. അവന്റെ റസൂലിനെ ധിക്കരിക്കുക, അവന്റെ റസൂലിനെ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാതെ തള്ളിക്കളയുക, അതിനേക്കാൾ വലിയ അക്രമം എന്തുണ്ട്? കുഫറാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുക എന്നത്. അങ്ങനെ നിഷേധിച്ചാൽ അവന്റെ ഒടുക്കം നരകത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ശരിക്ക് ശ്രദ്ധിക്കുക നമ്മൾ. ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യൻ വലാ നസ്രാനിയ്യൻ ثم يموت ولم يؤمن بالذي ارسلت به الا كان من اصحاب النار. ആരാണോ ഞാൻ നിയോഗിക്കപ്പെടുകയും എന്നെ കുറിച്ച് കേൾക്കുകയും എന്നിട്ട് ഞാൻ ഏതൊന്നും കൊണ്ടാണോ അയക്കപ്പെട്ടത് അതിനെ നിഷേധിക്കുകയും ചെയ്തത്, അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തത്, യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ, ഇല്ല കാന മിൻ അസ്ഹാബി നാർ, അവൻ നരകക്കാരുടെ കൂട്ടത്തിലാണ്. മുമ്പുള്ള കിതാബുകൾ ലഭിച്ച പല നബിമാരിലും വിശ്വസിച്ച ഏതെങ്കിലും ഒരു നബി അവിശ്വസിച്ചാൽ ഫലത്തിലെല്ലാ നബിയിലും അവിശ്വസിച്ചു. പക്ഷേ അവരുടെ വാദപ്രകാരം അവർ പല നബിമാരിലും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ സ്ഥിതി എന്നാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വസിച്ചാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇല്ല കാന മിൻ അസ്ഹാബി നാർ, അവരുടെ സങ്കേതം നരകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ഒരാൾക്കും നബിയുടെ നിയോഗശേഷം രക്ഷയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അംഗീകരിക്കാത്ത ഒരാൾക്കും സ്വർഗമില്ല. അത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന വിശ്വാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. രണ്ടാമത്തെ കാര്യം,
أن الله لا يرضى أن يشرك معه أحد في عبادته لا ملك مقرب ولا نبي مرسل إلى من عندما تكاهدهم الله ركلم تربطه إلا أولا البنج جارك في عبادته أولا الله عبادته أولا ആരാധിക്കുന്നതിൽ മറ്റാരെയും പങ്കു ചേർക്കുക എന്നത് മറ്റാരെയെങ്കിലും പങ്കു ചേർക്കുക എന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. ലാ മലക്കും മുഖറബ്, അള്ളാഹുവിനോട് സാമീപ്യമുള്ള അവന്റെ അടുത്തുള്ള ഒരു മലക്കാകട്ടെ, വലാ നബിയും മുർസൽ, അള്ളാഹു നിയോഗിച്ച ഒരു നബിയാകട്ടെ, അള്ളാഹുൽ പങ്കു ചേർത്തുകൂടാ. മലക്കിന്റെയും നബിയുടെയും സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് ഒരു മലക്കിന് കൊടുത്താൽ അവൻ കാഫറായി മുശ്രിക്കായി. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് അള്ളാഹു നിയോഗിച്ച ഒരു നബിക്ക് നൽകിയാൽ അവൻ കാഫറും മുശ്രിക്കുമായി. യാ സുബ്ഹാനല്ലാഹ്, ഇത് നമ്മളാരെങ്കിലും പറഞ്ഞ കാര്യമല്ല, അള്ളാഹുവിന്റെ കിതാബിൽ നിറഞ്ഞു കാണുന്ന കാര്യമാണ്. നബിമാരെ ഇബാദത്ത് ചെയ്തവരെ, മലായിക്കത്തിന് ഇബാദത്ത് ചെയ്തവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർ കുഫറിലാണെന്ന്, അവർ ശിർക്കിലാണെന്ന്, അവരുടെ സങ്കേതം നരകമാണെന്ന് പറഞ്ഞ എത്ര ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ, എത്ര ആയത്തുകൾ. ഒരു നബിയും ഒരിക്കലും പറയുകയില്ല എന്ത് തന്നെ ഇബാദത്ത് ചെയ്യാൻ. അയഅ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. അള്ളാഹു അതിനെ കുറിച്ച് ചോദിച്ചത് എന്താ? കുഫർ നിങ്ങളോട് ഒരു നബി കൽപ്പിക്കുകയോ? നിങ്ങൾ മുസ്ലിമികളായതിനു ശേഷം നബിമാരെ ഇബാദത്ത് ചെയ്യുന്നത് കുഫറാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്താണ്, സൂറത്ത് ആലി ഇംറാനിൽ ആയത്താണ്. നബിമാരുടെ സ്ഥിതി ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താ? അതുകൊണ്ട് ആരെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നു എന്നതിലല്ല, പങ്കു ചേർക്കുന്നത് റബ്ബിനാണ്, അള്ളാഹുവിനാണ്. അത് ആരെ പങ്കു ചേർത്താലും അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. വദലീലു ഖൗലു തആല ഇതിനുള്ള തെളിവാണ്, അഥവാ പല തെളിവുകളിൽ ഒന്നാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ, സൂറത്തുൽ ജിന്നിൽ ആയത്ത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിന്റേതാണ് എന്ന്. ഫലാ തദഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം ഒരാളെയും നീ വിളിച്ചു തേടരുത്. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരണം പറഞ്ഞത് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി മുഴുവൻ മസ്ജിദാണ്, അഥവാ ഭൂമി മുഴുവൻ അവർക്ക് നിസ്കാരത്തിന് യോഗ്യമാണ്. ഭൂമിയിലെവിടെ വെച്ചും റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്തുകൂടാ. അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനുള്ള പ്രത്യേകതയാണ്. നിസ്കാരത്തിന്റെ സമയമായാൽ അവിടെ ജമാഅത്ത് നടക്കുന്ന മസ്ജിദില്ല, ശരി, നിനക്ക് എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. ഭൂമി മുഴുവൻ മസ്ജിദാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ആ അർത്ഥത്തിലുള്ള മസ്ജിദ്, നിസ്കാര സ്ഥലം എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് എവിടെ വെച്ചും അള്ളാഹുവോടൊപ്പം മറ്റാരെയും വിളിച്ചു തേടരുത് എന്ന് ഈ ആയത്തിന് അർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം. അള്ളാഹു അല്ലാത്തവരെ എവിടെ വെച്ച് വിളിച്ച് തേടിയാൽ അത് ശിർക്കാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ ഇത്രയും വലിയ മുൻകർ, ഏറ്റവും തെറ്റായി കാര്യം ചെയ്യുക എന്നത് ത്രഗൗരവപ്പെട്ട വിഷയമാണ്. അത് മസ്ജിദിന്റെ ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ പല മസ്ജിദുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പല സമ്മർദ്ദങ്ങൾക്കും നാട്ടുകാരെ പേടിച്ചിട്ടും മറ്റും അവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന മൗലിദും ബുർദയും ഒക്കെ നടക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നതോ അല്ലെങ്കിൽ കൂടിക്കൊടുക്കുന്നതോ കാണാം. വലിയ തെറ്റാണത്, പാടില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുപോലെ അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ നിങ്ങളുടെ മസ്ജിദിൽ നിന്ന് ഇല്ലാതാക്കാൻ, അത് നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. മസ്ജിദുകൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, അന്നമൻ അത്താഅ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആരാണോ അനുസരിച്ചത്, വവഹദ അല്ലാഹ്, ആരാണോ അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ നൽകിക്കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കിയത്, ലാ യജൂസു ലഹു, അങ്ങനെയുള്ള ഒരാൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ കാണാമല്ലോ, അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നവന് പാടില്ല, അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് പാടില്ല എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ. അതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനനുസരിക്കുന്ന
അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്ക് പാടില്ല. ലാ യജൂസു ലഹു മുവാലാത്തു, അവന് മുവാലാത്ത് ബന്ധം ചേർക്കുക, സ്നേഹബന്ധം സ്ഥാപിക്കുക എന്നത് പാടില്ല. ആരോട്? മൻ ഹാദല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്ന, അവരുടെ ശത്രുക്കളായിട്ടുള്ള, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളായിട്ടുള്ള ആളുകളോട്. വലവ് കാന അഖ്റബ ഖരീബിൻ, അവൻ ആ നിഷേധി ഈ മുഅ്മിനിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായാൽ പോലും. വദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് സൂറത്തുൽ അൽ മുജാദലയിലെ ആയത്താണ്. ലാ തജിദു ഖൗമൻ, അള്ളാഹു പറയുന്നു ലാ തജിദു ഖൗമൻ, നിനക്ക് കാണാൻ കഴിയില്ല ഒരു കൂട്ടരെ. യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ. യുവാദൂന, സ്നേഹബന്ധം സ്ഥാപിക്കുന്നവരായി കാണാൻ കഴിയില്ല. മൻ ഹാദല്ലാഹ വറസൂല, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്ന, അവരുടെ അള്ളാഹുവിന്റെ റസൂലിന്റെയും എതിർ കക്ഷിയിൽ നിൽക്കുന്ന ആളുകളോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നവരായി മുഅ്മിനുകളെ കാണാൻ സാധിക്കുകയില്ല. വലവ് ഖാനു അബാഅഹും, ഈ ശത്രുക്കൾ ഇവരുടെ പിതാക്കളാണെങ്കിലും, അബ്നാഅഹും അല്ലെങ്കിൽ മക്കളാണെങ്കിലും, ഇഖ്വാനഹും അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും, അവ അശീറത്തഹും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാണെങ്കിലും, അങ്ങനെയുള്ള മുഅ്മിനുകൾ ഉണ്ടല്ലോ, ഉലായിക്ക, അവരാണ് കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിലാണ് അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹി മിൻഹു, അവരെ അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള ഒരു റൂഹ് കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, അള്ളാഹു അവങ്കൽ നിന്നുള്ള ഒരു ശക്തി അവർക്ക് നൽകിയിരിക്കുന്നു. അവരുടെ ഹൃദയം ജീവനുള്ള ഹൃദയമാണ്, ചത്തുപോയ ഹൃദയമല്ല. വയുദ്ഖിലുഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്, അവരവിടെ ശാശ്വതരായിരിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു. ഉലായിക ഹിസ്ബുല്ലാഹ്, അവനാണ് അള്ളാഹുവിന്റെ കക്ഷി. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ കക്ഷിയാണോ അവരാണ് വിജയികൾ. നോക്കൂ, ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മുഅ്മിനിന്റെ മുവാലാത്ത്, മുവാലാത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ സ്നേഹവും അവന്റെ ബന്ധവുമെല്ലാം അള്ളാഹുവിന്റെ മിത്രങ്ങളോടാണ്, അഥവാ അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ. എന്നാൽ അള്ളാഹുവിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുമായി മുഅ്മിനുകൾ ബറാഅത്തിനാണ്. ഒരു മുഅ്മിൻ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ചവനുമായി ബറാഅത്തിനാണ്. ബറാഅത്തിന്റെ അർത്ഥം എന്താണ്? ബറാഅത്തിന്റെ അർത്ഥം എന്നാൽ അകൽച്ച എന്നാണ്. അതുപോലെ അവൻ അവരുമായി യോജിപ്പിലല്ല, സ്നേഹത്തിലല്ല, അവനവരുമായി അകൽച്ചയിലാണ്. അവൻ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ശത്രുക്കളോട് വിദ്വേഷത്തിലാണ്. നിങ്ങൾ നോക്കൂ, ഇത് ഈ ദീനിന്റെ ഏറ്റവും ഉറപ്പായ കയറുകളിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖു ഉറൽ ഈമാൻ അൽഹുബ്ബു ഫില്ലാഹ് വൽബുഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ ബലവത്തായ കയറുകളിൽപ്പെട്ടതാണെന്ത്? ഏറ്റവും ബലവത്തായ കയറാണ് എന്ത്? അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ മനോഹാരിതയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിലൊന്നാണ്. കാരണം ജനങ്ങൾ എന്തിനൊക്കെ പേരിലാണ് സ്നേഹിക്കുന്നത്? അവരുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം വളരെ സങ്കുചിതമാണ്. പണത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, അതുപോലെ നിറത്തിന്റെ പേരിൽ, ഒരുവൻ കറുത്ത നിറമുള്ളവനായി എന്നതുകൊണ്ട് അവനെ പരസ്യമായി കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത ആളുകൾ, അതുപോലെ ജനങ്ങൾ അവർ കെട്ടിയുണ്ടാക്കിയ വേലിക്കെട്ടുകളുടെ പേരിൽ ആളുകളുടെ സ്നേഹം. എന്നാൽ ഇസ്ലാമിലെ സ്നേഹം, മുസ്ലിമീങ്ങളുടെ സ്നേഹം, അത് ആരാണോ അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവരോടുള്ള അവന്റെ സ്നേഹം. എന്തിന്? മുസ്ലിമീങ്ങളിൽ തന്നെ എല്ലാ മുസ്ലിമിനോടും അസ്ലൻ, അടിസ്ഥാനപരമായി അവന് ബന്ധമുണ്ട്, സ്നേഹമുണ്ട് എങ്കിലും അവരിലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത തെറ്റുകൾ ചെയ്ത ആളുകളുണ്ടല്ലോ, അവരോട് അവന് അതിനനുസരിച്ച് അകൽച്ചയുണ്ട്. ഇസ്ലാമിന്റെ ബന്ധവും സ്നേഹവും അവനോട് ഉണ്ടെങ്കിലും അങ്ങനെയാണ്, രണ്ടും ഒരുമിച്ചുണ്ടാവുക, രണ്ടും ഒരുമിച്ചുണ്ടാവും, രണ്ടും ഒരുമിച്ചുണ്ടായാൽ അതൊരു പ്രയാസവുമില്ല. പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന്, നീ ഒരു മരുന്ന് കുടിക്കുകയാണ്, ഒരു രോഗം മാറാൻ, കൈപ്പേറിയ മരുന്നാണ്. എന്താണ് ആ മരുന്നിനോടുള്ള നിന്റെ നിലപാട്? ആ മരുന്നിനോട് രോഗം, അത് കയ്പുണ്ട് എന്നതുകൊണ്ട് നിനക്ക് അതിനോട് അനിഷ്ടമുണ്ട്. എന്നാൽ രോഗം മാറാൻ കാരണമാകും എന്നതുകൊണ്ട് അതിനോട് നിനക്ക് ഇഷ്ടവുമുണ്ട്. ഒരുവന്റെ മനസ്സിൽ ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവുക എന്നത് അസംഭവ്യമായ ഒരിക്കലും നടക്കാത്തൊരു കാര്യമൊന്നുമല്ല. എന്നതുപോലെ സ്നേഹത്തിന്റെ മാനദണ്ഡം അത് അള്ളാഹുവിനും അവന്റെ ദീനിലുമുള്ള അവന്റെ റസൂലിനുമുള്ള വിശ്വാസവും അതുപോലെ അവന്റെ കർമ്മങ്ങളുമാണ്. വൃത്തികേടുകളും തോന്നിവാസങ്ങളും ചെയ്യുന്ന ഒരുവന് അവൻ മുസ്ലിമാണ് എങ്കിൽ അവന്റെ വൃത്തികേടിനും തോന്നിവാസത്തിനും അനുസരിച്ച് നാം അവനോട് അകൽച്ചയിലാണ്. ശരിയാണ്, ഇസ്ലാമിന്റെ ഇസ്ലാമിലാണ് എന്നതുകൊണ്ട് അസലൻ അടിസ്ഥാനപരമായി അവനോട് നമുക്ക് ഇസ്ലാമിന്റെ ഒരു ബന്ധമുണ്ട്. പക്ഷേ ഈ നൽക്ക് അവനോട് അകൽച്ചയിലാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ ബന്ധവും ഈ ബന്ധമില്ലായ്മയും അത് ഏറ്റവും മനോഹരമാണ്. അത് ഏറ്റവും നീതിയും സൗന്ദര്യവും നിറഞ്ഞതാണ്. അതോടൊപ്പം ഒരു മുസ്ലിം അവൻ ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല. ദുൽം അതിക്രമം എന്നത് ആരോടുമില്ല. മുസ്ലിമിനോടാകട്ടെ കാഫറിനോടാകട്ടെ എന്തിന്? സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളുമായി അവരേറ്റവും ദ്രോഹിച്ച ആളുകളോട് പോലും ദുൽം ഒരു മുസ്ലിം ചെയ്യുകയില്ല. അള്ളാഹു പറഞ്ഞത് ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദുൽ ഹറാമി അൻ തഅതദു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതുപോലും അതിന്റെ പേരിൽ പോലും നിങ്ങളെ അത് അക്രമത്തിലേക്ക് നയിക്കരുത്. ഒരു ജനതയോടുള്ള ഉദ്ദേശം നിങ്ങളെ ദുൽമിലേക്ക് നയിക്കരുത്. ദുൽമ അവൻ ഒരാളോടും ചെയ്യുകയില്ല, അതിക്രമം ചെയ്യുക. എല്ലാവരോടും അവൻ നീതി പാലിക്കും. നീതി എല്ലാവരോടും ഉള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, അവൻ മുഴുവൻ മനുഷ്യരോടും നസീഹത്തുള്ളവനാണ്, ഗുണകാംക്ഷയുള്ളവനാണ്. അവർ ഈ ദീനിലേക്ക് വരണം, അവർ സൗഭാഗ്യ ഈ സന്മാർഗത്തിന്റെ ആളുകളാകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. നബിമാർ അവരുടെ ഔമിനോട് പറഞ്ഞത് കാണാം, അനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് ഏറെ വിശ്വസ്തതയുള്ള നിങ്ങളോട് നസീഹത്തുള്ള ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരോടാകട്ടെ വിശ്വസിക്കാത്തവരോടാകട്ടെ, അവരോടൊക്കെ എന്ത് നമുക്കാവാം എന്ത് പാടില്ല, എന്താണ് നമ്മുടെ നിലപാട്? അള്ളാഹു പറഞ്ഞതൊക്കെ ആവാം, അള്ളാഹു പറഞ്ഞതൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞത് പാടില്ല. ഖലാസ്, വളരെ എളുപ്പമാണ് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തൊക്കെ നമുക്ക് ജനങ്ങളോടുള്ള ഇടപാടിൽ, മുസ്ലിമിനോടാകട്ടെ കാഫറിനോടാകട്ടെ, അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ അത് അനുവദനീയമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അനുവദിക്കാത്തത് നമുക്ക് അനുവദനീയമല്ല. അള്ളാഹു അനുവദിച്ച ഇനങ്ങളാണ് മുആമലാത്തുകൾ, കച്ചവടം, വിൽക്കുക വാങ്ങുക, അത് മുസ്ലിമിനോടും കാഫറിനോടും അനുവദനീയമാണ്. സമ്മാനങ്ങൾ കൊടുക്കുക, ഇങ്ങോട്ട് തന്നാൽ സ്വീകരിക്കുക, അനുവദനീയമാണ്. സന്ദർശനം നടത്തുക, രോഗികളെ സന്ദർശിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഹൂദിയെ സന്ദർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് അവർ വരാൻ അത് കാരണമാകുമെങ്കിൽ അതിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുപോലെ പാവങ്ങളെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമാം അൽ ഖറാഫി റഹിമഹുള്ള അള്ളാഹു അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹം പറഞ്ഞത് കാണാം. അതായത് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് അനുവദിച്ചിട്ടുള്ള നന്മകൾ അത് നാം അവരോട് ചെയ്യും. നബറുഹും ബികുല്ലി അംരിൻ ലാ യകൂനു ളാഹിറുഹു യദുല്ലു അലാ മവദ്ദാതിൽ ഖുലൂബ്. എല്ലാ നന്മയും നാം ചെയ്യും. എങ്ങനത്തെ നന്മയാണ് ആ നന്മ ചെയ്താൽ അത് ഹൃദയത്തിൽ സ്നേഹമുണ്ട് എന്നൊന്നും ആ നന്മ കൊണ്ട് ഒരാൾക്ക് തെളിവിടിക്കാൻ കഴിയില്ല. അതുപോലെ വല അല തഅദീമ ശഅഇറിൽ കുഫർ, കുഫറിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക എന്നതൊന്നും അതുകൊണ്ട് വരികയില്ല. ഫമതഅദ്ദ ഇല അഹദിഹതൈൻ, ഈ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ, വസാറ മിൻ ഖിബലി മാ നുഹിയ അൻ, അപ്പോൾ അങ്ങനെ ഉള്ളത് പാടില്ല. എന്നിട്ട് അദ്ദേഹം അവരോട് ആകാവുന്ന കാര്യങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് കാണാം. അർഫ്ഖു ബിദഈഫിഹിം, അവരുടെ ദുർബലരോട് അനുകമ്പ കാണിക്കുക, സൗമ്യമായി പെരുമാറുക. സദ്ദു ഖുല്ലത്തി ഫഖീരിഹിം, അവരിലെ ദരിദ്രരുടെ ദാരിദ്ര്യം നീക്കാൻ പ്രയത്നിക്കുക. ഇത്ആമു ജായിഇഹിം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. അതുപോലെ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക. നല്ല വാക്ക് പറയുക, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് ഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്ക് പറയുക, സൗമ്യമായി പെരുമാറുക. അല സബീലിൽ ലുത്ഫി ലഹും വറഹ്മ, അനുകമ്പയോടെ കാരുണ്യത്തോടെ പെരുമാറുക. അനുകമ്പയും കാരുണ്യവും എന്ന നിലക്കാണ് നല്ല വാക്ക് പറയുന്നത്. ലാ അലാ സബീലിൽ ഖൗഫി വദില്ല, നമ്മൾ നിന്ദ്യരായതുകൊണ്ടോ പേടിച്ചിട്ടോ അല്ല, മറിച്ച് അത് മുസ്ലിമിന്റെ കാരുണ്യമാണ്. അതുപോലെ അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, ഉപദ്രവങ്ങളെ സഹിക്കുക. അദ്ദേഹം പറഞ്ഞു ലുത്ഫം മിന്നാ ബിഹിം, അത് നമ്മുടെ അനുകമ്പയാണ്. ലാ ഖൗഫം വതഅലീമൻ, അല്ലാതെ പേടിച്ചിട്ടോ ആദരിച്ചിട്ടോ അല്ല. വദ്ദുആ ഇലഹും ബിൽ ഹിദായ, ഹിദായ ലഭിക്കാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, അവരെ അള്ളാഹു സന്മാർഗത്തിന് ആളുകളാക്കാൻ. അതുപോലെ ദുനിയാവിന്റെയും ദീനിന്റെയും കാര്യത്തിൽ ഗുണകാംക്ഷ പുലർത്താം, നല്ലത് വരാൻ വേണ്ടി പ്രയത്നിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. അതുപോലെ അക്രമം ആരോട് ചെയ്താലും, മുസ്ലിമിനോട് ഒരാൾ ചെയ്താലും കാഫറിനോട് ഒരാൾ ചെയ്യാൻ വന്നാലും അതിന് അനുവദിക്കാതിരിക്കുക. അക്രമം അതിന് ഒരിക്കലും കൂട്ടുനിൽക്കാതിരിക്കുക, മറിച്ച് അക്രമത്തിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക, മുസ്ലിമിനെയും കാഫറിനെയും. ഇതൊക്കെ ഒരു മുസ്ലിം ചെയ്യുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച മുവാലാത്തും വലാഉം ബറാഉം എതിരല്ല എന്ന് ഇമാം ഖറാഫി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. അതേസമയം സഹോദരങ്ങളെ, ഈ ദീനിന്റെ തത്വത്തോട് യോജിക്കാത്ത കാര്യങ്ങൾ നാം ചെയ്യുകയില്ല. ഉദാഹരണത്തിന് കുഫറിന്റെ, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ, അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അവരുടേതായ അവർക്ക് പ്രത്യേകമായ വേഷങ്ങളും അതുപോലുള്ള ശീലങ്ങളും അത് നാം സ്വീകരിക്കുക, ഇത് പാടില്ലാത്തതാണ്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ളവരുടെ കൈയടി നേടാൻ വേണ്ടി തള്ളി പറയുക, അതൊന്നും ഒരു മുസ്ലിം ചെയ്യുകയില്ല. മറിച്ച് അവൻ ഇസ്ലാമിൽ ഏറ്റവും അന്തസ് കാണുന്നവനാണ്, അതിൽ ഇജ്ജത്ത് കൈക്കൊള്ളുന്നവനാണ്. അതോടൊപ്പം സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക, നാം മുസ്ലിം, ഒരു മുസ്ലിം അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനാണ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനാണ്. ഇസ്ലാം അറിയാത്ത, ഇസ്ലാമിനെ കുറിച്ച് ഒരല്പം കേട്ടാൽ അത് അതിലേക്ക് വരാൻ തയ്യാറുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, അറിയാത്ത പല ആളുകളും. അവർക്ക് എത്തിച്ചു കൊടുക്കാനും ഇസ്ലാമിന്റെ മനോഹാരിത അറിയിച്ചു കൊടുക്കാനും ശ്രമിക്കേണ്ടവരാണ് നാം. നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടോ നമ്മുടെ ഒരു അവിവേകം കൊണ്ടോ ഒരാളും ഇസ്ലാമിൽ നിന്ന് അകന്നുപോകാൻ പാടില്ലാത്തതാണ്. ഇത് നാം മറക്കാതിരിക്കുക. ദീനിന്റെ അടിസ്ഥാന തത്വമാണ് നാം ഇവിടെ ഒരു തത്വമാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വതആല നേരായ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും نموك توفيق شيء مراغته والله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته